കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ കൂടുതൽ പുഷ്ടിയുള്ളതാക്കി തീർക്കുവാൻ സ്വർഗം സഹായിക്കണമേ. അവിടുത്തോട് ജീവനുള്ള ബന്ധം കാത്തു സൂക്ഷിപ്പാൻ, അവിടുത്തോട് ഒത്തുജീവിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ തെറ്റുകളെയും കുറവുകളെയും സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നോമ്പിന്റെ അനുഭവത്തിലൂടെ ഞങ്ങളെ പോകുന്നു. ഞങ്ങൾ സത്യ അനുതാപം തരണമേ, സത്യകുംഭസാരവാഞ്ചി തരണമേ. ദൈവമേനിലേക്ക് അടുത്ത് വരുവാൻ തക്കവണ്ണം ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ അനുഭവമായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. പരിശുദ്ധ നോമ്പിനെ വിശുദ്ധിയോട് നോക്കുവാനും ദൈവമേ അവിടുത്തെ പുനരുദ്ധാനത്തിന്റെ സന്തോഷം അനുഭവിക്കാനും ഞങ്ങളെ അവിടെ നിരയാക്കണമേ. അവിടുത്തോട് ഒരുമിച്ച് കഷ്ടപ്പെടുവാനും ഞങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടാനുഭവങ്ങളിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവമേ അവിടുന്ന് താങ്ങും തണ്ണലുമായി കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ദൈവമേ ഞങ്ങളുടെ ശുശ്രൂഷയെ മാനിക്കണമേ. അടുത്ത മുറിയുടെ സ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വിവിധ നിലകളിൽ ചെയ്യുന്ന എല്ലാ ഒരുമാരുടെ ശുശ്രൂഷകളും തിരുനാമഹത്വത്തിന് മാത്രമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. പിന്നെ പല നിലകളിൽ പങ്കാളികളായിരുന്നു ആയിത്തീരുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഭവനങ്ങളിലിരുന്നു കൊണ്ട് ഇതിൽ ശ്രദ്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമർപ്പണത്തിന്റെ അനുഭവത്തിൽ നിൽക്കുവാൻ സ്വർഗം സഹായിക്കണമേ. ഡയസിസ് ലെവലിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്മാമിജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ. അനോജനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമകന്റെ യാത്രയിലൊക്കെയും കാവട് സാന്നിധ്യം ഉണ്ടാകണമേ. വിവിധ റീജിയണൽ സെക്രട്ടറിമാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും അതിന് നേതൃത്വം നൽകുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂണിറ്റ് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ അതിനോട് അനുഗ്രഹിക്കണമേ. നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഞാനും വിവേകുഞ്ഞുങ്ങൾക്ക് തരണമേ. ഞാനിടയിൽ രോഗികളായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ വിഷമത അനുഭവിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമായിട്ടുള്ള മനക്ലേശങ്ങളിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളവരോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പലവിധമായിട്ടുള്ള ആവശ്യഭാരങ്ങളായിരിക്കുന്നവരോർക്കുന്നു. നിന്റെ കൃപയിൽ താങ്ങണമേ. ഇന്നത്തെ ഞങ്ങളുടെ പഠനം ദൈവമേ അത് അനുഗ്രഹത്തിൻ്റെതായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ദൈവമേ സ്വർഗം ഇടപെടണമേ. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ആത്മാവോട് ഇടപെടുന്ന നിമിഷങ്ങളായി അതിനെ വേർതിരിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ തടസ്സമായിട്ട് നിൽക്കരുതേ. ദൈവാത്മാവിൽ വചനത്തെ സ്വീകരിപ്പാനും നല്ല നിലത്ത് വീണവിത്ത് പോലെ അതിനെ സ്വീകരിപ്പാനും ഞങ്ങളോട് സഹായിക്കണമേ. 30-60 വരട്ടെ ആടുപ്പലം കായ്പാൻ സ്വർഗം സഹായിക്കണമേ. അല്പസം അവിടുത്തെ കുരിശിന്റെ തണലിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ രൂഹായിക്കുന്ന ആളും പുതിപ്പാനായിട്ട് തന്നെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ തുളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച 9-ാം അധ്യായത്തെ കുറിച്ചാണ് പഠിച്ചത്. 9-ാം അധ്യായത്തിൽ 5-ാമത്തെ കാഹളം 1 മുതൽ 12 വരെയുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഇന്ന് ബാക്കിയുള്ള ഭാഗം ചിന്തിച്ചിട്ട് ക്വിസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്നുള്ള നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. നമ്മളൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ അത് പറയുമ്പോൾ കൂടുതൽ ഒന്ന് മനസ്സിലാകുവാൻ തക്കം ഇടയാകും എന്നുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ ഞാനും കുറച്ചെണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബൈബിൾ ഡയറക്റ്റ് ആയിട്ടുള്ളതും ഞാൻ പഠിപ്പിച്ചതിന്റെ ബേസിലുള്ളതുമായിട്ട് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചോദ്യോത്തരം പോലെ ഞാൻ തന്നെ പറയാം. നമ്മൾ ചില മിക്കാറുള്ള ഫോണുകൾ മ്യൂട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അത് പറഞ്ഞോളാം. അപ്പൊ ആദ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിനെ ഒന്ന് ഓർത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം പഠിച്ച് മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച 5-ാമത്തെ കാഹളത്തെ കുറിച്ചാണ് ഓർത്തത്. ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിബോധിച്ച ഒരു നക്ഷത്രത്തെ യോഹന്നാൻ കണ്ടു. ഞാൻ പറഞ്ഞു, ആക്ഷരികമായ ഒരു നക്ഷത്രമല്ല, അതൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതെന്ന്. ഫോളൻ ഏഞ്ചൽ, വീണുപോയ മാലാഖയെ പറ്റിയാണ് ഇവിടെ വിഷയിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചിന്ത ഞാൻ പറഞ്ഞത്. ഫോളൻ ഏഞ്ചൽ, അത് മാലാഖമാരുടെ കൂട്ടത്തിൽ താണു പോയി വീണുപോയവരാണ്. അവര് വീഴ്ച പറ്റിയ ആത്മാക്കളാണ്. ഇറ്റ് മേ ഓൾസോ റെപ്രസെന്റ് ദ ഫോളൻ വേൾഡ് പവേഴ്സ് എന്നുള്ള ഒരു ചിന്തയും കാണാം. ലോകത്തിൽ വീണുപോയ നേച്ചറിന്റെ സ്വഭാവം, ആ നേച്ചറിൽ അതിന് ഡോമിനന്റ് ആയിട്ടിരിക്കുന്നത് സാധാരണ ശക്തികൾ. അപ്പോൾ ദൈവം സാധാരണ തന്നെ ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിലും അതിനെ ഉപേക്ഷിക്കാനായിട്ട് ഒക്കും. വീണുപോയ ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഡോമിനന്റ് ആയിരിക്കുന്നത് സാധാരണ ശക്തികളാണ്. യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 5:19 പറയുന്നുണ്ട്, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. 1 John 5:19, the whole world lies in the power of the evil one. Man now has the tendency to live according to the course of this world, indulging in the desires of the flesh. അതായത് പാപലോകത്തിന്റെ വീണുപോയ മനുഷ്യന്റെ ആദാമ്യ വീഴ്ചയിൽ വന്ന ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത്, സാത്താന്റെ പവർ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം സാത്താനെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അതിനകത്ത് വരാം. Second, his fall may mean an angel is sent from heaven by God to unlock the bottomless pit. ദൈവം ദൈവത്തിന്റെ ദൂതനെ അയക്കുന്നു, അത് പാതാളത്തിന്റെ താക്കോല് കൊടുത്ത് പാതാള അഗാധകൂപത്തെ തുറക്കുവാൻ ദൈവം ദൈവത്തിന്റെ മാലാഖ അയക്കുന്നു എന്നുള്ള ചിന്ത നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ദൈവത്തിന്റെ ദൂതനെയാണ് ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമാക്കുവാൻ ദൈവം അയക്കുന്നത് എന്നുള്ളൊരു ചിന്ത. അതാണ് കൂടുതലായിട്ട് നമുക്ക് ഫീസിബിൾ ആയിട്ട് തോന്നുന്നത്, നമുക്ക് വ്യാഖ്യാനിക്കാനും അത് തന്നെയാണ്. അല്ലാതെ ഈ പാപലോകത്തിൽ ദൈവം സാധാരണയും ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് ഉപയോഗിക്കാം, അതും നമുക്ക് ചിന്തിക്കാനൊക്കുന്ന കാര്യം തന്നെയാണ്. ദക്കി എന്നുള്ളത് നമുക്കറിയാം ഫിസിക്കലായിട്ടുള്ള ഒരു ഒന്നല്ല, അത് അധികാരം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമുക്കത് കാണുവാനായിട്ട് പോകുന്നത്. പത്രോസിന് ദൈവം താക്കോൽ കൊടുക്കുന്നുണ്ട്, സ്വർഗരാജ്യ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. അവിടെ നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ഒന്നും കൊടുക്കുന്നില്ല, പക്ഷേ അത് ഒരു അധികാരമാണ്, അവകാശമാണ്. ആ അധികാരം പാതാളത്തിന്റെ അധികാരം കൊടുക്കുന്നു, അത് തുറന്നുവിടുന്നു എന്നുള്ളതാണ് അതിനകത്ത് കാണുന്നത്. റെവലേഷനിലും നമ്മളത് കാണുന്നുണ്ട്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. റെവലേഷൻ 1:17-18 ഭാഗങ്ങളിൽ അതിനെ കുറിച്ച് കാണുവാനായിട്ട് ഒക്കും. അപ്പോൾ അധികാരം കീ എന്നുള്ളത്, താക്കോൽ എന്നുള്ളത് അധികാരത്തിന്റെ ചിഹ്നമായി എടുത്ത് പറയുന്നു അവിടെ. നമുക്കതിനെയാണ് അങ്ങനെയാണ് കാണുവാനായിട്ട് ഒക്കുന്നത്. അപ്പോൾ പാതാളം തുറക്കുമ്പോൾ പുക പുറപ്പെട്ടു എന്ന് കാണുന്നുണ്ട്. ദ സ്മോക്ക് ഫ്രം ദ പിറ്റ് കോസസ് എ ഡാർക്ക്നെസ് ഓൺ ദി എർത്ത്. ദിസ് മേ സിംബലൈസ് ദ സ്പിരിച്വൽ ഡാർക്ക്നെസ് കവറിംഗ് ദി എർത്ത് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ടൈംസ്. അന്ത്യനാളുകളിൽ ലോകത്തെ വലയം ചെയ്യുന്ന കൂരിരുട്ട്, അന്ന് തമസ് നമുക്കറിയാം ഡാർക്ക്നെസ് എന്ന് പറയുന്നത് പാപ അന്ധകാരത്തെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. അത് ആ ഒരു രീതിയിലുള്ള പിറ്റ് തുറന്നു വിടുമ്പോൾ ഈ പാപത്തിന്റെ ഒരു ക്ലൈമാക്സിൽ എത്തുന്നു. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ഡാർക്ക്നെസ്സിനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ അത് അതിന്റെ ഒരു ഒരു ക്ലൈമാക്സിൽ എത്തുന്ന സമയമാണ്. അഗാധ കൂപത്തിൽ നിന്ന് പുകയോടൊപ്പം വെട്ടുക്കിളി ഭൂമിയിലേക്ക് വരുന്നു. പഴയ നിയമത്തിൽ വെട്ടുക്കിളി നാശത്തിന്റെ പ്രതീകമാണ്, സിംബൽ ഓഫ് ഡിസ്ട്രക്ഷൻ. നല്ല യോഹന്നാൻ കണ്ടതായ വെട്ടുക്കിളി സാധാരണ ഉള്ളതല്ല, അത് തേൾ വെട്ടുക്കിളിയാണ്. അതിന്റെ രൂപം യോഹന്നാൻ വർണ്ണിക്കുന്നുണ്ട്, അവയ്ക്ക് കുതിരയുടെയും മനുഷ്യന്റെയും സ്ത്രീയുടെയും സിംഹത്തിന്റെയും തേളിന്റെയും ഒക്കെ സങ്കരത, ഒരുമിച്ചുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു പ്രത്യേകതര ജീവിയാണ്. അതിനെ കുറിച്ചാണ് പറയുന്നത്, അവയുടെ ദൗത്യത്തിന്റെയും ഭയാനകമായ പ്രവർത്തനത്തിന്റെയും ക്രൂരതയും ഒക്കെ മുഖമാണ് യോഹന്നാൻ ഈ ഒരു ഭീകര ജീവികൾ കൂടെ വരച്ചു കാട്ടുവാൻ ആഗ്രഹിക്കുന്ന ചിത്രം. സാധാരണ വെട്ടുക്കിളിയുടെ ഭക്ഷണം സസ്യങ്ങളാണ്, എന്നാൽ ഇതിന്റെ ഭക്ഷണം അത് സസ്യങ്ങളെ തൊടരുത്. ഇതിന്റെ ദൗത്യം ഭൂമിയിലെ പച്ചയായ യാതൊന്നിനും പുല്ലിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തുന്നതിൽ നിന്ന് അവർക്ക് വിലക്കുണ്ട്. മനുഷ്യരെ ദണ്ഡിപ്പിക്കുവാൻ മാത്രമാണ് അതിന് അനുവാദം. മുദ്രയില്ലാത്ത മനുഷ്യരെ ജനിപ്പിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ദ വെജിറ്റേഷൻ ഓഫ് ദ എർത്ത് വിച്ച് ദേ ആർ ടു അറ്റാക്ക്. ഇതിന്റെ നാച്ചുറൽ ടെൻഡൻസി എന്ന് പറയുന്നത് വെജിറ്റേഷൻ അറ്റാക്കുക. ഇൻഫാക്ട് ദേ ആർ ഫോർബിഡൻ ടു ഡു ദാറ്റ്. ദേർ അറ്റാക്ക് ഈസ് ടു ലോഞ്ച് അഗനിസ്റ്റ് ദ മെൻ ഹു ആർ നോട്ട് ദ സീൽ ഓഫ് ഗോഡ് അപ്പോൺ ദർ ഫോർഹെഡ്സ്. ദ ഓർഡിനറി ലോക്കസ് ഈസ് ഡിവാസ്റ്റേറ്റിംഗ് ടു വെജിറ്റേഷൻ ബട്ട് നോട്ട് ഹാംഫുൾ ടു ഹ്യൂമൻ ബീങ്സ്. സാധാരണയുള്ള വെട്ടുക്കിളി സസ്യജാലങ്ങൾക്കാണ് കേടുവരുത്തുന്നത്, നശിപ്പിക്കുന്നത്. മനുഷ്യനെ ഒരു തരത്തിലും അതിന് പീഡിപ്പിക്കുന്നതല്ല, ബുദ്ധിമുട്ടിക്കൊണ്ടാക്കുന്നതല്ല. എന്നാൽ ഈ പ്രത്യേകത വെട്ടുക്കിളിയുടെ ഉദ്ദേശം മനുഷ്യനെ ദണ്ഡിപ്പിക്കുക എന്നുള്ളതാണ്. ദിസ് ഇസ് എ ഡിമണിക് ലോക്കസ്റ്റ് ഈസ് ടു ഹാവ് ദ സ്റ്റിംഗ് ഓഫ് എ സ്കോർപ്പിയോൺ, വൺ ഓഫ് ദ സോൾസ് ഓഫ് ദ പാലസ്റ്റീൻ. ഇത് നമുക്കറിയാം, തേള് മനുഷ്യനെ കുത്തിയാലുണ്ടാകുന്ന വേദന, അത് ഒത്തിരി നേരത്തേക്ക് ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കും, വേദനിച്ചുകൊണ്ടിരിക്കും. അത്രമാത്രം വലിയ വേദന ഉളവാക്കുന്നതാണ് ഈ തേളിന്റെ കുത്ത്. അങ്ങനെയുള്ളതാണ് ഈ വെട്ടുക്കിളിയുടെ പ്രത്യേകത. പീഡ പരിമിതമായ കാലത്തേക്ക് ഉള്ളൂ, 5 months. ദ ലൈഫ് സ്പാൻ ഓഫ് ദി ലോക്കസ്റ്റ് ഈസ് ഫോർ 5 months. ദൈവത്തിന്റെ ക്രൂരമായ ശിക്ഷയുടെ ഭാഗമായിട്ടല്ല വെട്ടുക്കിളികൾ ഉപദ്രവിച്ച്, നേരെ മറിച്ച് ദുഷ്ടതയെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഉപദ്രവം ഹേതുവാകയാൽ, അത് വലിയ കഠിനമാകയാൽ മനുഷ്യർ ആത്മഹത്യക്ക് ഒരുമ്പെടും, എന്നാൽ മരണം അവരെ വിട്ടു നിൽക്കും. നമുക്കറിയാം, രോഗമൊക്കെ ഒത്തിരി മൂർച്ഛിച്ച് മരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പൊ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജീവിക്കുന്നതിനേക്കാളും മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഈ ആളുകൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും മരിക്കണം എന്നുള്ളതാണ്. അവർക്ക് അവിടെ മരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം ദുഃഖങ്ങളുടെയും നെടുവീർപ്പിന്റെയും അനുഭവത്തിലൂടെയാണ് കാണുന്നത്. നമ്മൾ കൊച്ചിലെ വായിച്ച ഒരു പഠിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിനറിയാം, കാലനില്ലാത്ത കാലം. അന്ന് അതിനകത്ത് വർണ്ണിക്കുന്നത് മനുഷ്യൻ പ്രായമായി ഇങ്ങനെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കാലം. അതപ്പത്രമാത്രം ദുരിതത്തിൽ കൂടെ കടന്നു പോകുന്നു. അപ്പൊ ആ ദുരിതത്തിന്റെ കാഠിന്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പുലിപ്പാട്ടിലെ വീട്ടിലേക്ക് രാജാവുണ്ടായിരുന്നു. ഇതിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുവാൻ അതിനൊരു ലീഡറുണ്ട് എന്നുള്ളതാണ്. അഗാധ ദൂതൻ രാജാവായിരുന്നു. അഗാധ ദൂതന്റെ പേര് ഹീബ്രുവിൽ അബ്ദോൻ, ഗ്രീക്കിൽ അപ്പോളിയോൺ, അപ്പോളിയോൺ എന്നുള്ളത്. അതിന്റെ അർത്ഥം ഡിസ്ട്രക്ഷൻ. അത് പറയാനുള്ള കാരണവും ഞാൻ സൂചിപ്പിച്ചായിരുന്നു. ഡൊമിഷ്യൻ ചക്രവർത്തി ഈ ദേവന്റെ അബ്ദോന്റെ അഗാധ ദൂതൻ അപ്പോളിയോണിന്റെ ഒരു അവതാരമാണെന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പാതാളത്തിന്റെ ശക്തിയുടെയും മരണത്തിന്റെയും നാശത്തിന്റെയും ഒക്കെ അവതാരമാണ് ഡൊമിഷ്യൻ എന്നുള്ളത് യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ബാധ കിട്ടാതെ, ശിക്ഷ കിട്ടാതെ പോകുകയില്ല എന്നും പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മിക്കുന്നു. 9th chapter രണ്ടാമത്തെ കാഹളത്തെ കുറിച്ചാണ് പറയുന്നത്. ദ ഡിമണിക് ലോക്കസ് വർ അലൗഡ് ടു ഇൻജർ ബട്ട് നോട്ട് ടു കിൽ. ബട്ട് നൗ ദ സ്ക്വാഡ്രൻസ് ഓഫ് ഡിമണിക് കവൽറി ടു ഹാൻഡിലേജ് ദ തേർഡ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ റേസ്. അടുത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു ബാധയായിട്ടാണ്, മനുഷ്യനെ കൊല്ലുന്ന ഒരു ബാധയായിട്ടാണ് അവിടെ കാണുന്നത്. 9th chapter 13 വരെയുള്ള ഭാഗമാണ്. 6th ദൂതൻ ഊതി. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6th ദൂതനോട്, യൂഫ്രട്ടീസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നദിയുടെ തീരത്തുള്ള 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്നുള്ള ശബ്ദം അവിടെ കേട്ടുന്നു. ദ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നുള്ള ശബ്ദം. റോമൻ യൂഫ്രട്ടീസ് എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കേ അതിർത്തിയാണ്. അവിടെ ബന്ധിച്ചിരിക്കുന്ന നാല് മാലാഖമാരെ അഴിച്ചുവിടുക എന്ന് പറയുന്ന ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. നാല് മാലാഖമാരെ അഴിച്ചുവിടുക എന്നുള്ള ശബ്ദം കേട്ടു. മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഒരുങ്ങിയിരുന്ന ആ ദൂതന്മാരെ അഴിച്ചുവിട്ടപ്പോൾ അവരോടുകൂടെ പൈശാചിക അഗ്നി കുതിരകൾ പ്രത്യക്ഷപ്പെട്ടു. ആ പാതയിൽ മൂന്നിലൊന്ന് നശിച്ചുപോയി. ധൂമപീഠത്തിന്റെ കോണുകളിലുള്ള കൊമ്പുകൾ, ദ ഫോർ ഹോൺഡ് ഓൾട്ടർ ഈസ് ബേസ്ഡ് ഓൺ ദ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോട്ടോടൈപ്പ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 27:2 പുറപ്പാട് പുസ്തകം 27:2 അവിടെ പറയുന്നു, അതിന്റെ നാല് കോണുകളിലും കൊമ്പുണ്ടാകണം, കൊമ്പ് അതിൽ തന്നെ ആയിരിക്കണം, അത് താമ്രം കൊണ്ട് പൊതിയണം. ഇവിടെ കൊമ്പുകളെ കുറിച്ച് അവിടെ പറയുന്നു, നാല് ധൂമപീഠത്തിന്റെ നാല് കോണുകളുള്ള കൊമ്പുകൾ, ദ ഫോർ ഹോൺഡ് ഓൾട്ടർ. ഇത് പഴയ നിയമത്തിന്റെ ഒരു സംഭവമാണ്. കൊമ്പുകൾ ദൈവസാന്നിധ്യത്തിന്റെ ശക്തിയും സാന്നിധ്യവും ബലിപീഠത്തിലുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. ഈ കൊമ്പുകൾ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും ബലിപീഠത്തിലുണ്ട് എന്നുള്ളത് സ്വച്ഛമായിട്ട് ഓർപ്പിക്കുന്നു. ദിസ് ഇസ് എ പാസേജ് ഹൂസ് ഇമേജറി ഇസ് മിസ്റ്റീരിയസ് ആൻഡ് ഹൂസ് ഡീറ്റെയിൽസ് നോ വൺ ക്യാൻ എവർ ബി ഇൻ ഫുള്ളി കോംപിഡൻസ്. നാല് ദൂതന്മാരെ കുറിച്ച് നമുക്ക് എവിടെയാ എങ്ങനെയാണെന്ന് പറയുന്നില്ല. നോ വൺ റിയലി നോസ് ഹൂ ആർ ദ ഫോർ ഏഞ്ചൽസ് ബൗണ്ട് അറ്റ് ദ റിവർ യൂഫ്രട്ടീസ്. The book of Enoch, we frequently meet angels who are described as the angels of punishment. Their task was at the right time to unleash the avenging wrath of God upon the people. Undoubtedly, these four angels were included among the angels of punishment. Devam, ദൈവത്തിന്റെ പതി നിറവേറ്റുവാൻ ഏഞ്ചൽസ് ഓഫ് പണിഷ്മെന്റ് അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ബാരൂക്കിന്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സങ്കല്പം യോഹന്നാൻ അപ്പോസ്തലൻ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അത് പറയുന്നത്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി കൂടിയായിട്ടാണ് ധൂപപീഠത്തിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നത് എന്നവിടെ പറയുന്നുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്കുള്ള 6:9 പറയുന്നുണ്ട്, അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ ചുറ്റും കണ്ടു. അപ്പൊ യാഗപീഠത്തിൽ നിന്ന് നിലവിളിക്കുന്നത് ഈ രക്തസാക്ഷികളുടെ ശബ്ദമാണ്, അവരുടെ പ്രാർത്ഥനയാണ്. അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായിട്ടാണ് ഈ യുഗാന്ത സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. അപ്പൊ യുഗാന്ത സംഭവങ്ങൾ അരങ്ങേറുന്നതിൽ ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് ഇവിടെ പറയുന്നു. നാല് ദൂതന്മാർ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അവര് അതിനെ കുറിച്ച് നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട്, നാല് എന്നുള്ളത് നാല് അതിർത്തിയെ കുറിക്കുന്ന ഒരു ചിന്തയായിട്ടും പറയാനായിട്ട് വെക്കും. ദ യൂഫ്രട്ടീസ് വാസ് ദ ഐഡിയൽ ബൗണ്ടറി ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇസ്രയേൽ. ഇറ്റ് വാസ് ഗോഡ് പ്രോമിസ് ടു ഏബ്രഹാം, ടു യുവർ descendants, I will give this land from river Egypt to the great river, the river Euphrates. 15:18 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ ഞാൻ കൊടുക്കും. ദൈവം കൊടുക്കുന്ന അപ്പം ഇസ്രയേൽ അവരുടെ അതിർത്തിയായിട്ട് കണ്ട ഒരു സ്ഥലമാണ് ഈ ഫ്രാത്ത് അല്ലെങ്കിൽ യൂഫ്രട്ടീസ് നദി. ഒരു നാശപ്രവർത്തനം, നാല് അതിർത്തി എന്ന് പറയുന്നത് അവരുടെ നാശപ്രവർത്തനം ലോകത്തിലെല്ലായിടവും ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഒരുപാട് സാഹിത്യത്തിൽ ഇതുപോലെയുള്ള വിനാശ ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ കെട്ടിയിട്ടിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു സ്വമേധയാ അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയില്ല, ദൈവം അനുവദിച്ചിട്ടല്ലാതെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് ഒക്കത്തില്ല, ദൈവനിശ്ചയപ്രകാരമേ അവർക്ക് അത് ചെയ്യുവാനായിട്ട് ഒക്കുള്ളൂ. മാസം ദിവസം നാഴിക ഇതനുസരിച്ച് അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവനിശ്ചയപ്രകാരം മാത്രമേ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള പ്രവർത്തനം, ഈ നാശ ദൂതന്മാർക്ക് അവരുടെ പ്രവർത്തനം നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവം സാത്താൻ പ്രവർത്തിക്കണമെങ്കിലും ദൈവം അനുവാദം കൊടുത്തെങ്കിലേ സാധിക്കുകയുള്ളൂ. യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് അതിനുള്ള ഉദാഹരണം കാണാം. യോബിന്റെ പുസ്തകം 1:12 അപ്പൊ യോബ് സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നിട്ട് നീ എന്റെ ദാസനായ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സാത്താൻ പറയുന്നുണ്ട് അവൻ നിന്റെ പ്രൊട്ടക്ഷനില്ല, അതുകൊണ്ടാണ് അവൻ നല്ലതായിട്ടൊക്കെ നീതിമാനായിട്ടും നല്ലവനായിട്ടും നേരുള്ളവനായിട്ടും ഒക്കെ ജീവിക്കുന്നത്. അപ്പോൾ നീ അതൊന്ന് മാറ്റിയാൽ അവൻ വീണ്ടും പഴയ മനുഷ്യനായി മാറുമെന്ന് സാത്താൻ പറയുമ്പോൾ ദൈവം സാത്താനെ പരീക്ഷിക്കാനായിട്ട് അവന് ഇവിടെ കൊടുക്കും. 1 യോബിന്റെ പുസ്തകം 1:12 ദൈവം സാത്താനോട് ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കൈവയ്ക്കരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താന് പ്രവർത്തിക്കുവാനും ദൈവം അവസരം കൊടുക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമേ സാത്താനും പ്രവർത്തിക്കാനായിട്ട് ഒക്കുകയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ദൈവം അനുവദിക്കാതെ സാത്താന് പോലും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല എന്നുള്ളതും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. യൂഫ്രട്ടീസ് എന്ന് പറയുന്ന ഇസ്രയേൽ ചരിത്രത്തിൽ മഹാനദി എന്നാണ് അറിയപ്പെടുന്നത്. അത് പൗരാണിക ഇസ്രയേലിന്റെ പൗരസ്ത്യ അതിർത്തിയാണ്. യഹൂദന്മാരുടെ സ്വപ്നത്തിലുള്ള ഇസ്രയേൽ മിസ്രയീം മുതൽ ഫ്രാത് നദിയായ മഹാനദി വരെയും വ്യാപിച്ച് കിടക്കുന്നു. The Euphrates was the ideal boundary of the territory of Israel. It was God's promise to Abraham, "To your descendants I give this land from Egypt to the great river, the river Euphrates, the border of the empire." പൗരാണിക കാലത്ത് സാത്താന്റെ സിംഹാസനം അവിടെയാണെന്നും അവിടെയാണ് ബാബിലോണിന്റെ നഗരം പുനഃസ്ഥാപിക്കപ്പെട്ടതും എന്ന് മാത്രമല്ല അവിടെ നിന്നാണ് ഹീനമായ സാത്താന്റെ വൈശാചിക ആക്രമണങ്ങൾ വൈശാചിക പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും അവർ വിശ്വസിച്ചിരുന്നു. അത് പഴയ നിയമ കാലത്തുള്ള ആളുകളുടെ ഒരു ചിന്താഗതിയാണ്. അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് സാത്താന്റെ പ്രവർത്തന മേഖലയാണ് എന്നുള്ളത്. അതിമാനുഷ ശക്തികൾ ബൈബിളിൽ പലയിടത്തും കാണാനായിട്ട് ഒക്കും. വലിയ ഒരു സൈന്യത്തെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇത് ബൈബിളിൽ കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ്. 2 2:11 ഏലിയാവ് മുകളിലോട്ട് പോകുമ്പോൾ സ്വർണരഥങ്ങളും അഗ്നി രഥങ്ങളും ഒക്കെ അവിടെ കാണുന്നുണ്ട്. വീണ്ടും 2:13-17 ഭാഗത്ത് ഏലിശ കാണുന്നുണ്ട്. ഏലിശായെ ചുറ്റി ദോദാൻ സൈന്യം വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്. ഏലിശ പ്രാർത്ഥിച്ചു, യഹോവയെ ഇവൻ കാണത്തക്കൊണ്ട് ഇവന്റെ കണ്ണ് തുറക്കണമേ. ഏലിശായെ വളഞ്ഞ സൈന്യത്തെ കണ്ട് ബാല്യക്കാരൻ പേടിച്ചു. ആ സമയത്ത് ബാല്യക്കാരൻ നിലവിളിക്കുമ്പോൾ ഏലിശ പ്രാർത്ഥിക്കുകയാണ്, ഈ സൈന്യത്തെ ഒന്ന് കാണാൻ ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. ഏലിശായ്ക്ക് ചുറ്റുമുള്ള അഗ്നിമയമായ കുതിരകളും രഥങ്ങളും മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഏലിശായുടെ ബാല്യക്കാരൻ കണ്ട ഒരു ചിത്രമാണ്. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ യോഹന്നാന്റെ മനസ്സിൽ പാർത്തിയൻ കവലറിയെ കുറിച്ചുള്ള ചിത്രവുമുണ്ട്. ബൈബിളിൽ ഇതുപോലെയുള്ള സ്വർഗീയ സൈന്യങ്ങളും രഥങ്ങളും അഗ്നിരഥങ്ങളും ഒക്കെ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ പാർത്തിയൻ കവലറി, അത് ലോകത്തിലെ ഏറ്റവും വലിയ അന്നത്തെ ഒരു വലിയ കവലറിയായിരുന്നു.
The most dreaded warriors in the world were the Parthian cavalry. And the Parthians dwelt beyond Euphrates. It may well be that John was visualizing a terrible descent of the Parthian cavalry in this mind. വലിയ ഒരു സൈന്യം ഇവിടെ പറയുന്നുണ്ട്. 16-17 വാക്യത്തിൽ കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീനിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചം ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും അകത്തോട്ട്, അങ്ങനെ അതിന്റെ വർണ്ണനയാ. ഇപ്പോൾ വലിയ ഒരു സംഖ്യ, വലിയ ഒരു സൈന്യം, അത് 10,000 മടങ്ങ് ഇത് 20,000. ആക്രമണത്തിന് വരുന്ന കുതിരപ്പടയുടെ സംഖ്യ അവിശ്വസനീയമെന്ന് ഇവിടെ പറയാം. 200 മില്യൺ. ദൈവത്തിന്റെ രഥങ്ങൾ 1,000 ആയും 10,000 ആയും കോടി കോടിയുമാ. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 68:17 പറയുന്നു, ദൈവത്തിന്റെ രഥങ്ങൾ 1,000 ആയിരവും കോടി കോടിയുമാവുന്നു. ഇത് യോഹന്നാന്റെ മനസ്സിൽ അദ്ദേഹം കാണും. കുതിരപ്പടയുടെ സംഖ്യ നൽകിയിരിക്കുന്നത് ആശ്ചര്യമായിട്ട് എടുക്കാനായിട്ട് ഒക്കുകയല്ല. ഇത് അഭിമമായ കുതിരപ്പടയുടെ സംഖ്യ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അജയാവസ്ഥയും അതിന്റെ അസാധാരണ ശക്തിയെയും കുറിച്ച് സൂചിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ കാണുന്നത്. വലിയ ഒരു സൈന്യം അവിടെ കാണുന്നു. അത് ജയിക്കുവാൻ കഴിയുന്നതിലും വലിയ ഒരു ശക്തിയാണ്. അതിന്റെ അജയ്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ നമ്പർ ഓഫ് ദ ഹോർസ് ഓഫ് ദ ടെറിബിൾ കവലറി ഈസ് 200 മില്യൺ. ഇറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് ദേ ആർ ബിയോണ്ട് ഓൾ നമ്പറിംഗ്. ബൈബിൾ സങ്കീർത്തനത്തിൽ ഇപ്പൊ പറഞ്ഞതുപോലെ 1,000 ആയിരം 10,000 കോടിയുമായി എന്ന് പറയുമ്പോൾ അസംഖ്യം എന്നുള്ള ഒരു ചിത്രമാണ്. അങ്ങനെയുള്ള ഒരർത്ഥത്തിൽ മാത്രമേ നമുക്ക് അതിനെ കാണുവാനായിട്ട് ഒക്കത്തുള്ളൂ. കുതിരപ്പടയുടെ 17-19 വാക്യത്തിൽ കുതിരപ്പടയുടെ വേഷ വിധാനങ്ങളാണ് അവിടെ സൂചിപ്പിച്ചേക്കുന്നത്. The horses have heads like lions and tails like serpents. They breathe out destructive fire and smoke and brimstone, and their serpent tails deal out hurt and harm. The consequences of all this is that 1/3 of the human race is destroyed. ഇതിന്റെ വേഷവിധാനങ്ങൾ, കുതിരപ്പടയാളികളും കവചത്തിന്റെ നിറങ്ങൾ, തീനിറവും രക്തനീലവും ഗന്ധകവർണവും, ഇവിടെ പറയുന്ന കുതിരകൾ സാധാരണ കുതിരകളായിരുന്നില്ല എന്ന് നമുക്കറിയാം. ശരീരം കുതിരയെ പോലെ ആണെങ്കിലും തല സിംഹത്തെ പോലെ, വാല് സർപ്പത്തെ പോലെ, വായിൽ നിന്ന് ഗന്ധകവും തീയും പുകയും പുറപ്പെട്ടു. രൂപത്തിൽ തന്നെ അവയുടെ പൈശാചികതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കൊല്ലുവാനുള്ള ശക്തി വായിലും ഉപദ്രവിക്കുവാനുള്ള ശക്തി അതിന്റെ വാലിലുമായിരുന്നു. പൗരാണിക ലോകത്ത് ഭൂതങ്ങളെയും സർപ്പങ്ങളെയും പരസ്പരം ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. സാത്താനെ വിളിക്കുന്നത് തന്നെ മഹാസർപ്പമായ പഴയ പാമ്പ്, ആ ദിവസത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് മഹാസർപ്പം. ഈ അഗ്നി അശ്വ സർപ്പ സൈന്യത്തിന്റെ ആക്രമണം ഭയാനകമായ നാശമാണ് ഭൂമിയിൽ വരുത്തുന്നത്. ലോകത്തിൽ 1/3 പേരെ അത് കൊന്നുകളയുന്ന ഒരു നിലയിലാണ്. മനുഷ്യർക്ക് നാശം വരുത്തുന്നതാണ് ഈ ബാധ. ഈ 6-ാമത്തെ കാഹളം മനുഷ്യരെ ഉപദ്രവിക്കുന്നു. 5-ാമത്തെ കാഹളം മനുഷ്യർക്ക് പീഡനവും കഷ്ടതകളും മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു ബാധ അതിലേക്ക് കടക്കുമ്പോൾ അത് മനുഷ്യന് വലിയ നാശം. 1/3 മനുഷ്യരെ കൊല്ലുന്ന ഒരു നിലയിലാണ്. It would have been only natural to think that the remainder of mankind would have warning from this dreadful fate. But they did not and continued to worship their idols and demons and the evil of their ways. 20-21 വാക്യത്തിൽ ഇവിടെ അതിന്റെ ഉദ്ദേശം പറയുന്നുണ്ട്, ഈ ബാധകളിൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെ കാണുന്നവരെയും കാണാനും കേൾപ്പാനും നടക്കാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. അപ്പം ഈ ഒരു ബാധയുടെ ഉദ്ദേശം വൻതേട് നശിപ്പിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നശിപ്പിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു മാനസാന്തരവും ഒരു പരിവർത്തനവും അനുതാപവും ഒക്കെ വരേണ്ടതാ. ഈ ദ്വിവിധ ഈ ബാധ ദ്വിവിധ ഉദ്ദേശത്തിനായിരുന്നു. ഒന്ന്, പ്രതികാരത്തിനും രൂപാന്തരത്തിനും. ദൈവത്തിന്റെ ഈ ബാധയുടെ ഉദ്ദേശം മനുഷ്യനെ രൂപാന്തരം വരുത്തുക എന്നുള്ളതാണ്. 1/3 നശിച്ചു, 2/3 ആളുകള് ഇതിൽ നിന്ന് പാഠം പഠിക്കണം, അവര് തിരിച്ചു വരണം, അവര് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ്. അപ്പം ഈ ബാധയുടെ ഉദ്ദേശം ദ്വിവിധമായിരുന്നു. ഒന്ന്, പ്രതികാരം, രൂപാന്തരം. ദൈവം പറയുന്നുണ്ട്, ഞാൻ പ്രതികാരത്തിന്റെ ദൈവമാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഒരു ചിത്രം, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണമെന്നുള്ള ദൈവ പദ്ധതിയുടെ ഭാഗം, അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെ പരിവർത്തനത്തിലേക്ക് വരണം എന്നുള്ളതും ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. ബാധകളിൽ നശിക്കാത്തവർ ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അവർ മാനസാന്തരപ്പെട്ടില്ല. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടതുപോലെ അവർ ദൈവത്തോട് മത്സരിച്ചു. ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടതുപോലെ അവർ ദൈവത്തോട് മത്സരിച്ചു. ഓരോ ബാധ കഴിയുമ്പോഴും അവർ വീണ്ടും ദൈവത്തോട് മറുതലിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. പുറപ്പാട് പുസ്തകം 7:13-22 ഭാഗങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ വീണ്ടും കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. വീണ്ടും 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മിസ്രയീമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എന്നാൽ ദൈവം യഹോവ അരുളി ചെയ്തതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ കഠിനപ്പെട്ട ഹൃദയം, നന്മയിലേക്ക് തിരിയാതെ ജീവനുള്ള ദൈവത്തെ വിസ്മരിച്ച് ഭൂതങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ച് പോന്നു. വിഗ്രഹമില്ലാത്ത ദേവന്റെ അടയാളമാണ് വിഗ്രഹ ആരാധന എന്ന് പറയുന്നത്. ജീവനുള്ള ദൈവത്തെ നിഷേധിക്കുന്ന പ്രവൃത്തിയാണ് വിഗ്രഹ ആരാധന. അതോടൊപ്പം തന്നെയാണ് ദുർമാർഗ ജീവിതവും. സോ, കൊല്ലപ്പെടാത്ത മനുഷ്യർ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ വിട്ട് തിരിഞ്ഞില്ല എന്ന് കാണുന്നതിൽ അവരുടെ മേൽ വരുത്തുന്ന ന്യായവിധി അത് സുനിശ്ചിതമാണ്, അത് ഉറപ്പുള്ളതാണ് എന്ന് അവിടെ ഓർമ്മിപ്പിക്കുന്നു. അഗ്നി അശ്വസർപ്പ സൈന്യവും തേൾ വെട്ടുക്കിളിയും ആത്മജീവികളായാൽ അവയെ സ്വാഭാവിക കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് ഒക്കത്തില്ല. രാജാക്കന്മാർ പുസ്തകത്തിൽ നമ്മളിപ്പോ വായിച്ചു, എലിശാ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ഈ ബാല്യക്കാരന് ഈ അഗ്നിരഥങ്ങളെയൊക്കെ കാണുവാനായിട്ട് ഒക്കുന്നത്. അപ്പോൾ മാനുഷിക കണ്ണുകൾ കൊണ്ടോ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് ഒക്കുന്നുണ്ട്. അവയോട് ചെറുത്ത് നിൽക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. ജടീക ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാനും സാധ്യമല്ല. അപ്പോൾ മനുഷ്യനെ യുദ്ധം ചെയ്യാൻ നോക്കുന്ന ഒന്നല്ല, അദൃശ്യ ലോകത്തിലെ സൈന്യമാണ്. ഇതിലേക്ക് ഉദ്ദേശം ദൈവം തരുന്ന ശിക്ഷകൾ എന്ന് പറയുന്നത് മനുഷ്യ വർഗത്തിന്റെ കളകൾ പറിച്ചു കളയുക എന്നുള്ളതാണ്, മനുഷ്യനെ നിർമ്മലീകരിക്കുക എന്നുള്ളതാണ്, മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ബാധയുടെ ഉദ്ദേശം. 6-ാമത്തെ ബാധയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ആ രീതിയിലാണ്. അത് മനുഷ്യന് നാശം വരുത്തുന്ന നാശഹേതുവായിട്ടുള്ള ഒരു ബാധയാണ്. അത് മനുഷ്യ മുദ്രയില്ലാത്ത 1/3 മനുഷ്യർ അവിടെ മരിക്കുന്നു. അതാണ് 9 അധ്യായത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു ചിത്രം നമ്മൾ കാണുന്നത്. ഞാൻ ഇനിയും നമ്മൾ കഴിഞ്ഞ നേരത്തെ എന്ന് പറഞ്ഞതുപോലെ 7, 8, 9 ചാപ്റ്ററാണ് കഴിഞ്ഞത്. ആ ചാപ്റ്ററിൽ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ പഠിക്കണം എന്നുള്ള ഒരു അർത്ഥത്തിൽ ആ രീതിയിലാണ് ക്രമീകരിച്ചേക്കുന്നത്. ഒന്ന് വായിച്ച് ഒന്ന് പോകാം. നമ്മളെല്ലാം മ്യൂട്ട് ചെയ്തേക്കില്ലേ? അപ്പൊ ആരും പറയത്തില്ലല്ലോ, ഇല്ലയോ?
അച്ഛാ, ഞാൻ ഇടയ്ക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കും. ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയെടുക്കുന്നുണ്ടേ.
ആ ഓക്കെ, ഞാൻ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ അയച്ചു തരാം എല്ലാവർക്കും. ആയി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വർഷത്തെ പോലെ അയച്ചു തരാം.
അല്ല, അതിന് മുമ്പ് വേണമെങ്കിൽ ആരും കൊടുക്കണമെങ്കിലേ കൊടുക്കാവല്ലോ.
ഓക്കെ, എട്ടാം അധ്യായത്തിന്റെ ഞാൻ പറഞ്ഞ പഠിപ്പിച്ചതും ബൈബിളിലെ ചില സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെയൊക്കെ ബേസിൽ തന്നെ ചില ചോദ്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. 7 മുദ്ര പൊട്ടിച്ചപ്പോൾ മൗനം ഉണ്ടായത് എവിടെ, എത്ര സമയത്തേക്ക്? അത് സ്വർഗത്തിലാണ്, അരമണിക്കൂർ മൗനം. രണ്ടാമത്, 7 മുദ്ര പൊട്ടിച്ച സമയത്ത് കാണപ്പെടുന്ന ദൂതന്മാർ എത്ര, അവർക്ക് ലഭിച്ചത് എന്ത്? 7 ദൂതന്മാരാണ്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാഹളം. 7 ദൂതന്മാരെ കൂടാതെ വന്ന മറ്റൊരു ദൂതന്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്? സ്വർണ ധൂപകലശം. 4, ദൂതൻ എവിടെ നിന്നാണ്, എവിടെയാണ് വന്നു നിന്നത്? യാഗപീഠത്തിനരികിൽ. ദൂതന്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറിയത് എന്ത്? അപ്പോൾ നമുക്കത് ആളുകൾ എന്താണ് ചിന്തിക്കുന്നത്? വിശുദ്ധന്മാരോട് പ്രാർത്ഥനയോടുകൂടിയ ധൂപവർഗത്തിന്റെ പുക, അത് വീരത്തിലേക്ക് കയറി എന്ന് പറയുന്നുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടിയ ധൂപവർഗത്തിന്റെ പുക. ദൂതന്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറിയത് എന്ത്? വിശുദ്ധന്മാരോട് പ്രാർത്ഥനയോടുകൂടി ധൂപവർഗത്തിന്റെ പുക. യാഗപീഠത്തിലെ കനൽ നിറച്ച ധൂപകലശം ഭൂമിയിലേക്ക് എറിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇടിമുഴക്കം, നാദം, മിന്നൽ, ഭൂകമ്പം എന്നിവയുണ്ടായി. ഇടിമുഴക്കം, ഇടിനാദം, മിന്നൽ, ഭൂകമ്പം ഇവയുണ്ടായി. 7 ദൂതന്മാരിൽ ഒന്നാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ സംഭവിച്ചതെന്ത്? അത് 3-4 കാര്യങ്ങളുണ്ട്. 1, രക്തം കലർന്ന കൽമഴ, തീ എന്നിവ ഭൂമിയിൽ പതിച്ചു. 2, ഭൂമിയുടെ 1/3 ഭാഗം വെന്തുപോയി. ഭൂമിയുടെ വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. ഭൂമിയുടെ മുഴുവൻ പച്ചപ്പുല്ലും വെന്തുപോയി. കൽമഴ ഉണ്ടായപ്പോൾ, ഒന്നാമത്തെ കാഹളം ഉണ്ടായപ്പോൾ ഉള്ളത് രക്തം കലർന്ന കൽമഴ, തീ എന്നിവ ഭൂമിയിൽ പതിച്ചു. ഭൂമിയുടെ 1/3 വെന്തുപോയി. വൃക്ഷങ്ങളിൽ 1/3 വെന്തുപോയി. ഭൂമിയിലെ പച്ചപ്പുല്ലും 1/3 വെന്തുപോയി. 2-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ സംഭവിച്ചത്? രണ്ടാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ സംഭവിച്ചത്, തീ കത്തുന്ന ഒരു വലിയ മഴ പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് പുറപ്പെട്ടു, എറിയപ്പെട്ടു. കടലിന്റെ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിലെ ജീവികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിൽ 1/3 ഭേദപ്പെട്ടു. 1, തീ കത്തുന്ന വലിയ മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിയപ്പെട്ടു. കടലിന്റെ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിന്റെ 1/3 ചത്തുപോയി. കപ്പലുകളിൽ 1/3 ഛേദപ്പെട്ടു. 3-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഉള്ള സംഭവം, ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തിൽ നിന്നും 1/3 ഭാഗം നദികളിലേക്കും നീരുറവുകളിലേക്കും വീണു. ജ്വലിക്കുന്ന ദീപം പോലെ ഒരു മഹാനക്ഷത്രം ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീണു. വണ്ടയുടെ നദികളുടെയും നീരുറവുകളുടെയും വീണ് വെള്ളത്തിന്റെ വണ്ടയുടെ കാഞ്ഞിരം പോലെ കൈപ്പുള്ളതായി തീർന്നു. മനുഷ്യരിൽ പലരും അത് കുടിച്ചതിനാൽ മരിച്ചുപോയി. മൂന്ന് കാര്യങ്ങളായിരുന്നു. ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തിൽ നിന്ന് വണ്ടയുടെ ഭാഗം ഭൂമിയിലേക്കും നീരുറവുകളിലേക്കും വീണു. വെള്ളത്തിന്റെ വണ്ടയുടെ ഭാഗം കാഞ്ഞിരം പോലെ കൈപ്പുള്ളതായി തീർന്നു. മനുഷ്യരിൽ പലരും വെള്ളം കുടിച്ചതിനാൽ മരിച്ചുപോയി. പത്താമത്തെ ചോദ്യം, മൂന്നാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ആകാശത്ത് നിന്ന് വീണ മഹാനക്ഷത്രത്തിന്റെ പേര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കാഞ്ഞിരം. മൂന്നാം ദൂതന്റെ കാവള സമയത്ത് പല മനുഷ്യരും മരിക്കുവാൻ കാരണം കയ്പ്പ് നിറഞ്ഞ വെള്ളം ഉപയോഗിച്ചതുകൊണ്ട്. നാലാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ സംഭവിച്ചത് എന്ത്? രണ്ട് ഉത്തരമുണ്ട്. ഒന്ന്, വണ്ടയുടെ ഭാഗം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ബാധ തട്ടിയതിനാൽ അവയിൽ വണ്ടയുടെ ഭാഗം ഇരുണ്ടുപോയി. മൂന്നിലൊന്ന് ഭാഗം രാവും പകലും വെളിച്ചമില്ലാതായി തീർന്നു. ബൈബിളിലെപ്പോൾ തന്നെ എഴുതിയതാ. നാല് ദൂതന്മാരും കാഹളം ഊതിയതിന് പിന്നാലെ നടന്ന സംഭവങ്ങൾക്ക് ശേഷം കണ്ടത് എന്താണ്? ആകാശമധ്യേ പറക്കുന്ന ഒരു കഴുകനെ കണ്ടു. ഒന്നാല്, കഴുകൻ എന്ന് പറയുന്നത് യോഹന്നാൻ സ്ലീഹ എന്ത് പറയുന്നതാണ് യോഹന്നാൻ സ്ലീഹ കേട്ടത്? ഇനി കാഹളം ഊതുവാനുള്ള മൂന്ന് ദൂതന്മാരുടെ കാഹളനാദം കേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറയുന്നു യോഹന്നാൻ കേട്ടു. അത് തുടർന്ന് വരാനുള്ള കാഹളങ്ങളുടെ അതിന്റെ ബാധയെ കുറിച്ച് പേടിച്ചുകൊണ്ടാണ് പറയുന്നത്. ഹോസന്ന ബൈബിളിൽ കഷ്ടം കഷ്ടത എന്ന് പറയുന്നതിന് പകരം ദുരിതം 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 മൂന്ന് ബാധകൾ വരാനുണ്ട്. അത് വളരെ ഇന്റൻസിറ്റി ഉള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ഓർത്തുകൊണ്ടാണ് കഷ്ടം 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 എന്ന് പറയുന്നത്. വീണ്ടും സ്വർഗത്തിലെ മൗനം എന്താണ് സൂചിപ്പിക്കുന്നത്? അതിന്റെ അത് സന്ദർഭത്തിന്റെ പ്രാധാന്യമാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ഇടയിൽ ഇതുപോലെയുള്ള മൗനങ്ങൾ കാണാനായിട്ട് നോക്കും. അത് റെഫറൻസ് ഞാൻ പറഞ്ഞായിരുന്നു, ഏശയ്യ 41:1, ഹബക്കൂക്ക് 2:20 ഭാഗത്തൊക്കെ അങ്ങനെയുള്ള അത് അത് ആ അതിന്റെ പ്രാധാന്യമാണ് അതിൽ കൂടെ എടുത്ത് കാണിക്കുന്നത്. കാഹളങ്ങൾ ലഭിച്ച ഏഴ് ദൂതന്മാർ ആരാണ്? ആ ദൂതന്മാരുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നു. ഹാനോക്കിന്റെ പുസ്തകം 1-ാം അധ്യായം അനുസരിച്ചാണ് ഏഴ് പേരുകളുണ്ട്. ഏഴ് ദൂതന്മാർ മാലാഹമാരിൽ പ്രത്യേകമാണ്. സോബീത്ത് 12 പറയുന്നുണ്ട്. അപ്പോക്രിഫ പുസ്തകമായ ഹാനോക്ക് 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഏഴ് പേരുകൾ. ഒന്ന്, ഊരിയേൽ, മീഖായേൽ, ഗബ്രിയേൽ, സറാഖിയേൽ, റഫായേൽ, റെഗുവേൽ ആൻഡ് റമിയേൽ. ഏഴ് പേര് ഞാൻ വെച്ചുമാറുള്ളത് അയച്ചു തരാം, അതിനകത്ത് എടുക്കാം. പഴയ നിയമ പുസ്തകങ്ങളിൽ പറയുന്ന കാഹളത്തിന്റെ ഉപയോഗങ്ങൾ, അത് നാല് കാര്യം പറഞ്ഞായിരുന്നു. ഒന്ന്, ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിന്, യാത്ര പുറപ്പെടുന്നതിനുള്ള അടയാളമായിട്ട്, യുദ്ധത്തിനുള്ള മുന്നറിയിപ്പ്, പെരുന്നാളുകൾ ആഘോഷങ്ങളുടെ പെരുന്നാളുകളുടെ ആഘോഷങ്ങൾ. ഈ നാല് കാര്യങ്ങൾക്കാണ് പഴയ നിയമ കാലങ്ങളിൽ കാഹളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വെളിപാട് പുസ്തകത്തിൽ കാഹളം നൽകുന്ന സൂചന, അത് പൊതുവായിട്ട് ബൈബിളിൽ പറയുന്നത് യുഗാന്ത്യത്തിന്റെ സൂചനയാണ്. കാഹളം യുഗാന്ത്യത്തിന്റെ സൂചന എന്ന യോഹന്നാന്റെ ദർശനത്തിലെ സ്വർഗീയ ദേവാലയത്തെയും യഹൂദന്മാരുടെ യെരുശലേം ദേവാലയത്തിലെയും അർപ്പണപീഠങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സ്വർഗീയ ദേവാലയത്തിൽ ഒരു പീഠം, അതിൽ തന്നെ ധൂപാർപ്പണവും യാഗാർപ്പണവുമാണ് നടക്കുന്നത്. യെരുശലേം ദേവാലയത്തിൽ ധൂപപീഠവും യാഗപീഠവും വേറെ ഉണ്ട്. ഞാനിത് പറഞ്ഞായിരുന്നു, സ്വർഗത്തിൽ ആനിമൽ സാക്രിഫൈസ് ഇല്ല. അപ്പോൾ അത് രണ്ടും രണ്ടല്ല, അതുകൊണ്ട് ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ. ധൂപാർപ്പണവും യാഗാർപ്പണവും ഒന്ന് തന്നെയാണ്.
ജെറുസലേം ദേവാലയത്തിൽ രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. ധൂപകലശത്തിൽ നിറഞ്ഞ തീക്കനം എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്? അത് ദൈവകോപത്തെയാണ്. ദൈവകോപത്തെ എസക്കിൽ പ്രവാചകം 10:2 ഭാഗം നാട്ട് കഴിഞ്ഞുള്ള വീണ്ടും ഇടിമുഴക്കം, ഇടിനാദം, മിന്നൽ, ഭൂകമ്പം ഇവ ഏത് കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്? അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി. ദൈവം ഉത്തരമേറുവാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. വീണ്ടും പ്രകൃതിയെ ഉപദ്രവിക്കുന്ന ബാധകൾ എപ്പോൾ സംഭവിക്കുന്നു? ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതുന്ന സമയത്ത് പ്രകൃതിയെ സ്പർശിക്കുന്ന ബാധകളാണ്. അപ്പോൾ മനുഷ്യന്റെ സുരക്ഷിതത്വ ബോധം നശിപ്പിക്കുക എന്നുള്ളതാണ് ആ കാഹളത്തിന്റെ അർത്ഥം. വീണ്ടും ഈ ബാധകൾക്ക് പഴയ നിയമ ബാധകളുമായുള്ള സാമ്യം ഇസ്രയേൽ പ്രവാസകാലത്തും പുറപ്പാടിന്റെ കാലങ്ങളിലും പിന്നീട് സക്രിയ സമൂഹത്തിൽ സംഭവിക്കുന്ന ബാധകളും സംഭവങ്ങളുമായതിന് സാമ്യമുണ്ട്. കഴുകൻ നൽകുന്ന മുന്നറിയിപ്പ് എന്ത്? ഇനിയുണ്ടാകുന്ന 3 ബാധകൾ ദൈവത്തെ അനുസരിക്കാതെ മറുതടിച്ചു നിൽക്കുന്ന ഭൂവാസികളുടെ ബാധിക്കുന്ന മനുഷ്യരെ ഡയറക്റ്റ് സ്പർശിക്കുന്ന ബാധകളാണ് 5, 6, 7 ബാധകൾ എന്നുള്ള നിലയിൽ കാണുന്നത്. വെളിപാട് പുസ്തകത്തിൽ കുഞ്ഞാട് എന്ന പദം എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട്? കുഞ്ഞാട് എന്നുള്ള പദം, അത് 24 പ്രാവശ്യം കുഞ്ഞാട് എന്നുള്ള പദം പറയുന്നുണ്ട്. 8 അധ്യായത്തിൽ എത്ര കാഹളങ്ങൾ ഊതുമ്പോഴുള്ള സംഭവങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത്. അതും പൊതുവായിട്ട് 4 കാഹളത്തെ കുറിച്ചുള്ള ചിത്രമാണ്. 4 കാഹളങ്ങളാണ് 8 നടക്കുന്നത്. 8 ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ. ഇനി 9 ക്വസ്റ്റ്യൻസുടെ എന്ന് പറഞ്ഞു പോവാം. 5 ദൂതൻ കാഹളം ഊതിയപ്പോൾ യോഹന്നാൻ ആദ്യം കണ്ടത് എന്താണ്? ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്നും ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടു. നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ നേരത്തെ ഉള്ള അധ്യായത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന കാഞ്ഞിരം എന്ന നക്ഷത്രത്തിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം രണ്ടും രണ്ട് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. കാഞ്ഞിരം പ്രകൃതി ശക്തികൾ ഉൾപ്പെടുന്ന ഒരു നക്ഷത്രമാണെങ്കിൽ ഈ നക്ഷത്രം ഒരു വ്യക്തിയെയാണ് പരാമർശിച്ചിരിക്കുന്നത്. ഞാൻ രണ്ട് ഉത്തരം പറഞ്ഞു, ഫോളൻ ഏഞ്ചൽ എന്നുള്ളതും ദൈവത്തിന്റെ ദൂതൻ എന്നുള്ള രണ്ടർത്ഥത്തിൽ അത് വ്യക്തിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 3, എന്തു തുറക്കുവാനുള്ള താക്കോലാണ് നക്ഷത്രത്തിന് ലഭിച്ചത്? അഗാധകൂപം, ബോട്ടംലെസ് പിച്ച് എന്നുള്ളത്. അഗാധകൂപം തുറക്കാനുള്ള താക്കോൽ കിട്ടി. കൂപം തുറന്നപ്പോൾ എന്ത് സംഭവിച്ചു? 3-4 കാര്യങ്ങളുണ്ട്. പെരിഞ്ചൂളയിലെ പുക പോലെയുള്ള പുക കൂപത്തിൽ നിന്ന് പൊങ്ങി. ആ പുകയാൽ സൂര്യനും ആകാശവും ഇരണ്ടുപോയി. വെട്ടുക്കിളി പുകയിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവയ്ക്ക് തേളിന്റെ ശക്തി ലഭിച്ചു. അത് 4 ഉത്തരമായിട്ടാണ് വന്നേക്കുന്നത്. ഏത് ചോദ്യങ്ങളും ചോദിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. എന്നാലും മൊത്തമായിട്ട് ഞാനത് അങ്ങ് എഴുതി എന്നുള്ളത്. നക്ഷത്രത്തിന് ലഭിച്ച കൽപ്പന എന്ത്? ഭൂമിയിൽ ദൈവത്തിന്റെ മുദ്ര നെറ്റിയിലില്ലാത്ത മനുഷ്യർക്ക് കേടുവരുത്തുക. ഭൂമിയിലെ മറ്റൊന്നിനും പുല്ല്, പച്ചയായവ, വൃക്ഷങ്ങൾ ഇവയ്ക്കൊന്നും കേടുവരുത്തരുത്. ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു ഒരു ഭൂമിയിലെ മുദ്രയില്ലാത്ത മനുഷ്യർക്ക് കേടുവരുത്തുക. ഭൂമിയിലെ പച്ച ആയിട്ടുള്ളതിന് കേടുവരുത്തരുത്. ഇത് രണ്ടും ദൈവത്തിന്റെ കൽപ്പനയായിട്ടാണ് അവിടെ പറയുന്നത്. എന്ത് അധികാരമാണ് നക്ഷത്രത്തിന് ലഭിച്ചത്? അധികാരം നെറ്റിയിൽ മുദ്രയില്ലാത്ത മനുഷ്യരെ കൊല്ലുവാനുള്ളതല്ല, മറിച്ച് 5 ദണ്ഡിപ്പിക്കുക എന്നുള്ളതാണ് കൊടുത്ത അധികാരം. മനുഷ്യനെ ദണ്ഡിപ്പിക്കുക എന്നുള്ളത്. തേൽ കുത്തുന്നത് പോലെയുള്ള വേദന വെട്ടുക്കിളി മനുഷ്യന് നൽകിയപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? എന്ന് ഞാൻ പറഞ്ഞതാണ്. മനുഷ്യൻ മരിക്കാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ മരണം അവരെ വിട്ടോടിപ്പോയി. വലിയ പീഡ അവർക്കുണ്ടായപ്പോൾ അവർ ആഗ്രഹിച്ചത് മരണം ആഗ്രഹിച്ചു, ആത്മഹത്യ ആഗ്രഹിച്ചു, പക്ഷേ മരണം അവരെ വിട്ട് ഓടിപ്പോയി എന്ന് അവിടെ പറയുന്നു. നമ്മുടെ വെട്ടുക്കിളിയെ കുറിച്ചുള്ള വിവരണം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 8 ജീവികളുടെ സങ്കരതയാണ് ഈ വെട്ടുക്കിളിക്കുള്ളത്. 1, തലയിൽ പൊൻകിരീടം, മുഖം മനുഷ്യന്റെ മുഖം, സ്ത്രീക്കുള്ളതുപോലെ മുടി, സിംഹത്തിന്റെ പുല്ല് പോലെയുള്ള പല്ല് പോലെയുള്ള പല്ല്, തേളിനുള്ളതുപോലെയുള്ള വാലും വിഷമുള്ളും, മനുഷ്യരെ ഉപദ്രവിക്കാനുള്ള ശക്തി വാലിലുണ്ട്, ചിറകുകളുടെ ശബ്ദം പടയ്ക്ക് ഓടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെ, ചുരുക്കത്തിൽ യുദ്ധത്തിനൊരുക്കിയ കുതിരയുടെ സാമ്യമായിരുന്നു വെട്ടുക്കിളിക്ക്. അതാണ് വെട്ടുക്കിളിയെ കുറിച്ചുള്ള വിവരണം. ഏതവയവത്തിലാണ് വെട്ടുക്കിളികളുടെ നശീകരണ ശക്തി നിലനിന്നിരുന്നത്? അതിന്റെ വാലിൽ. 10-ാമത് ആരായിരുന്നു വെട്ടുക്കിളിയുടെ രാജാവ്? രാജാവിന്റെ പേര് എന്തായിരുന്നു? അഗാധ ദൂതൻ. ഹീബ്രുവിൽ അബ്ദോൻ എന്നും ഗ്രീക്കിൽ അപ്പല്ലുവോൻ എന്നുമായിരുന്നു ഈ അഗാധ ദൂതന്റെ പേര്. ഇതിന്റെ അർത്ഥം നാശം, ഡിസ്ട്രക്ഷൻ, ഡിസ്ട്രോയർ എന്നുള്ള അർത്ഥത്തിലും അതിനെ ഉപയോഗിച്ചിരുന്നു എന്ന് കാണാനായിട്ട്. കഴുകൻ പറഞ്ഞ 3 നഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ദൈവസന്നിധിയിലെ 5, 6, 7 ദൂതന്മാർ കാഹളം ഊതുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതാ മനുഷ്യന്റെ നാശത്തിന് കാരണമാക്കുന്ന ബാധകൾ, അതിനെ കുറിച്ചാണ് കഴുകൻ പരാമർശിച്ചിരിക്കുന്നത്. 11-ാമത് 6-ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ സംഭവിച്ചത് എന്തത്? ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം 6-ാം ദൂതനോട് സംസാരിച്ചു. യൂഫ്രട്ടീസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്നുള്ള ശബ്ദം കേട്ടു. ബന്ധിച്ചിരുന്ന ദൂതന്മാരെ അഴിച്ചുവിടുക എന്നുള്ള ശബ്ദം അവിടെ കേട്ടു. കുതിരപ്പടയുടെ സംഖ്യ എത്ര എന്ന് പഠിച്ചതാണ്. അത് 20 കോടി, 200 മില്യൺ എന്നുള്ള കുതിരപ്പടയുടെ സംഖ്യ 20 കോടി. യോഹന്നാൻ ദർശനത്തിൽ കണ്ട കുതിരകളെയും കുതിരക്കാരെയും പറ്റിയുള്ള വിവരണം. കുതിരപ്പടയാളികൾ തീ നിറം, രക്ത നീല, ഗന്ധക വർണ്ണം എന്നീ നിറങ്ങളോടുകൂടിയ കവചം. പടച്ചട്ടയ്ക്ക് 3 നിറങ്ങളായിരുന്നു, തീ നിറം, രക്തനീല, ഗന്ധകവർണം. അതും ചിലപ്പോഴത്തെ കുറ്റമായിട്ട് ചോദിക്കാം. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയുള്ളത്. കുതിരകളുടെ വായിൽ നിന്ന് തീ, പുക, ഗന്ധം എന്നിവ പുറപ്പെടുന്നു. കുതിരകളുടെ വാല് സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. അതിലഞ്ചാമത്, മനുഷ്യർക്ക് കേടുവരുത്തുന്നതിനുമാണുള്ള ശക്തി കുതിരയുടെ ഏത് അവയവത്തിലായിരുന്നു? വായിലും വാലിലും. 16-ാമത്, ബാധകളിൽ മരിച്ചുപോയ മനുഷ്യരുടെ എണ്ണം, മുദ്രയില്ലാത്ത മനുഷ്യരിൽ 1/3 ഭാഗം മരിച്ചു. എക്സാക്ട് നമ്പർ അല്ല പറയുന്നത്, മുദ്രയില്ലാത്ത മനുഷ്യരിൽ 1/3 മരിച്ചുപോയി എന്നാണ്. മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരുടെ അവസ്ഥ എന്തായിരുന്നു? ദുർഭൂതങ്ങളെയും ബിംബങ്ങളെയും നമസ്കരിക്കുന്ന തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. കുലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവിട്ട് അവർ മാനസാന്തരപ്പെട്ടില്ല. അവരെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നില്ല എന്നുള്ളതും അതിന്റെ ഉത്തരമായിട്ട് നമുക്ക് കാണാനാകും. യൂഫ്രട്ടീസ് നദിക്കരയുള്ള 4 ദൂതന്മാർ സ്വയമേ ശക്തിയുള്ളവരല്ല എന്ന് ഇങ്ങനെ മനസ്സിലാക്കും. അവരെ ബന്ധിച്ചിരിക്കുകയായിരുന്നു ദൈവനിശ്ചയപ്രകാരമുള്ള ആണ്ട്, മാസം, ദിവസം, നാഴിക എന്നിവയ്ക്ക് മാത്രമേ, അതിനനുസരണമായിട്ട് മാത്രമേ അവയ്ക്ക് പ്രവർത്തിക്കാനായിട്ടുള്ളൂ, ഒക്കുകയുള്ളൂ എന്ന് ഇവിടെ പറഞ്ഞു. 19-ാമത്, 1/3 മനുഷ്യരുടെ മരണ കാരണം. കുതിരകളുടെ വായിൽ നിന്ന് പുറപ്പെട്ട തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകളാണ് 3-ൽ 1 മനുഷ്യരുടെ മരണത്തിന് ഹേതുവായത്. മരിക്കാത്തവരായ ശേഷം മനുഷ്യർ നശിച്ചു കൊണ്ടിരുന്ന ബിംബങ്ങൾ അവർ നമസ്കരിച്ചുകൊണ്ടിരുന്ന ബിംബങ്ങൾ എപ്രകാരമുണ്ട്? അത് ജീവനില്ലാത്ത ബിംബങ്ങൾ, പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ലം, കല്ല്, മരം എന്നിവ കൊണ്ട് പണി തീർത്ത ജീവനില്ലാത്ത ബിംബങ്ങളായിരുന്നു. ഇവയ്ക്ക് കാണാനോ കേൾക്കുവാനോ നടക്കുവാനോ കഴിവില്ല. ബിംബങ്ങൾ ജീവനില്ലാത്തതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ 9-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം, അത് 5-ഉം 6-ഉം കാഹളങ്ങൾ ഊതുമ്പോഴുള്ള സംഭവങ്ങളാണ്. റോമൻ ചക്രവർത്തിയ ഡൊമിഷ്യന്റെ പീഡകളിൽ വിശ്വാസം ത്യജിക്കാതിരിക്കാൻ വിശ്വാസികൾക്ക് യോഹന്നാൻ നൽകുന്ന സന്ദേശം, അത് അവര് ഉറപ്പുള്ളവരായിരിക്കുക. ഡൊമിഷ്യൻ അപ്പുല്ലോന്റെ അവതാരമാണ്. സാത്താൻ റോമൻ ചക്രവർത്തിയായി സ്ഥാനാർഹം ചെയ്തിരിക്കുന്ന പീഡകൾ ഉറപ്പാണ് എന്നുള്ള ധ്വനിയാണ്. പീഡ ഏറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു വ്യത്യാസം നൽകുന്ന ഒരു സന്ദേശമാണ് അവിടെ യോഹന്നാൻ കൊടുക്കുന്നത്. ഡൊമിഷ്യൻ നാശത്തിന്റെ പ്രതീകമാണ്, അവന് തീർച്ചയായിട്ടും നാശം സംഭവിക്കും എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. സ്വർണ പീഠത്തിന്റെ കൊമ്പുകൾ നൽകുന്ന സന്ദേശം, ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും ബലിപീഠത്തിലുണ്ട്. ഓൾട്ടറിൽ ദൈവസാന്നിധ്യവും ദൈവശക്തിയും ഉണ്ട് എന്നുള്ളതാണ് ഈ കൊമ്പുകൾ നൽകുന്ന സന്ദേശം. 4 ദിശകളെ പറഞ്ഞു. ദിശകൾ 4 അതിർത്തികളാണ്. ഈ 4 അതിർത്തികൾ ലോകമെങ്ങും വ്യാപിക്കുന്ന നാശപ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. 4 ദിശകളെ സൂചിപ്പിക്കുന്നു. 4 നാശദൂതന്മാർ 4 ദിശകളെ സൂചിപ്പിക്കുന്ന ധാരണ. ഇത്രയും ചോദ്യമാണ് പ്രധാനമായിട്ട് ഞാൻ ക്രമീകരിച്ചേക്കുന്നത്. എന്തെങ്കിലും ഇതിനകത്ത് ചോദ്യം, ഞാൻ ഇതിന്റെ എഴുതിയിരിക്കുന്നത് ഞാൻ അയച്ചു തന്നേക്കാം. സംശയം ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി. എഴുതാൻ ഒത്തുമോ?
ഞാൻ ഒരു വിധം എല്ലാം ഒന്ന് വെച്ചു, അച്ഛൻ അയച്ചിരുന്നു, ഞാൻ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാം.
ഒന്ന് ഇന്ററാക്റ്റീവ് ആകാതെ ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയാകുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്രമീകരിക്കുന്നുള്ളത്. ഈ രീതി പോകുന്നോണ്ട് കുഴപ്പമുണ്ടോ?
ഇതിക്കൂടെ ഒന്ന് സ്ലോ ആക്കാമെങ്കിൽ എനിക്ക് ഇത്തിരി എഴുതി എടുക്കാമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇന്ന് തന്നെ
അയച്ചു തന്നേക്കാം.
ഓക്കെ ഓക്കെ,
ഇപ്പൊ തന്നെ അയച്ചു തന്നേക്കാം. ഞാൻ എഴുതിയിട്ടുണ്ട്, അതിന് നാം വായിച്ചത്.
ഓക്കെ.
വേറെ ഒന്നുമില്ലല്ലോ, പ്രാർത്ഥിക്കാമോ?
ഓക്കെ, നമ്മൾ 2 അധ്യായം കഴിഞ്ഞു, ഇനിയിപ്പം 4 അധ്യായം കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ അധ്യായത്തിന് ഞാനിത് എല്ലാവർക്കും അയച്ചു കൊടുത്തു കഴിഞ്ഞു. ഇത് 2 അധ്യായം കഴിയുമ്പോൾ അച്ഛൻ തന്നാ മതി, അന്നേരം അന്നേരം അത് കൊടുക്കാം എല്ലാവർക്കും. അവര് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പിന്നത്തേക്ക്.
നേരത്തെ
അതെ അതെ. എന്താ നമുക്ക് നിർത്താച്ച, സമയമാകാറായി.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള നിന്റെ സ്ലീപായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കൂടിയിരുന്ന ഭവനങ്ങളായിട്ട് ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവെ, നേരോക്കലുമില്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹമായി ഒത്തുചേരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചു കൊടുത്ത കൃപയ്ക്കായുടെ സ്തോത്രം. ദൈവം ഞങ്ങൾ പഠിക്കുകയും പറയുകയും ചില കാര്യങ്ങളെ ഓർക്കുന്നു. ദൈവതിരുനാമോഹത്തിനായി തീരുവാനും ദൈവമേ സഭയുടെ മുമ്പ് ഉയർത്തുന്നതിനുമായി തീരുവാനും സ്വർഗമുണ്ട് ആക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ അവിടെ നിന്ന് ജീവിപ്പിക്കണമേ. ദൈവത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് കൂടുതൽ ആത്മ പരിവർത്തനം തരുന്ന ദിവസങ്ങളായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഭൂമിയിൽ ദൈവമേ പലരും ആടിന്റെ വിഷമങ്ങളും പീഡകളും കാണുമ്പോൾ ഞങ്ങൾ കൂടുതൽ പ്രതാപത്തിലേക്ക് തിരിയുവാൻ തക്കണം. ഞങ്ങളോട് സഹായിക്കണമേ. ദൈവമേ സഭയെ അനുഗ്രഹിക്കണമേ. എന്റെ തിരുമേനിമാരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. എന്റെ തിരുമേനിയുടെ യാത്രകൾ അവിടുന്ന് അനുഗ്രഹമാക്കണമേ. അർത്ഥവരെ സമാജത്തിന് ഒരു നിലകളിൽ നേതൃത്വം നൽകുന്ന ഒരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ തിരുനാമോത്സവനായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. സ്ത്രീകളുടെ വാഴ്ത്തണമേ, രാത്രിയിൽ കൂട്ടായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും എന്നാളും സ്തുതിപ്പനായിട്ട് തന്നെ.
ഓക്കെ, ഗുഡ് നൈറ്റ് ടു ഓൾ. ബൈ. താങ്ക് യു എവരിവൺ. ഗുഡ് നൈറ്റ്.